ഒന്നുകിൽ നമ്മുടെ ചിന്തയ്ക്കായി എബ്രായ ലേഖനത്തിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാടാ. ധൈര്യത്തോട് പറയാന്ന് പറഞ്ഞപ്പോ ഇത്രയും പിരിയാണ് പറയുന്നത്. ഉറക്കെ പറയാമെന്ന്, എന്ത് കൊണ്ടാ അങ്ങനെ പറയാമെന്ന് പറഞ്ഞത്? ആകയാൽ കർത്താവ് എനിക്ക് തുണ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് എനിക്ക് തുണയാണെങ്കിൽ, നമ്മുടെ മലയാളികൾ ഇംഗ്ലീഷുകാരുടെ സാക്ഷി ഒന്നും പറഞ്ഞാൽ എനിക്ക് തിരിയത്തില്ല. മലയാളികൾ നമ്മുടെ നാട്ടിൻപുറത്ത് പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ സങ്കടപ്പെട്ട കർത്താവ് കഴിഞ്ഞൊരാഴ്ച മുഴുവൻ എനിക്ക് നല്ലവനായിരുന്നു, കർത്താവല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു എന്നൊക്കെ കരഞ്ഞ് സങ്കടപ്പെട്ട് വളരെ ഇതായിട്ട് പറയുമ്പോൾ ഓർക്കുവടായി കർത്താവ് തുണയായിരുന്നു, ഇത്രയും പ്രയാസമായിരുന്നു. എടാ കർത്താവ് തുണയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ പറയാമെന്നാ പറഞ്ഞേ? ധൈര്യത്തോട് പറയാം. ആകയാൽ കർത്താവ് എനിക്ക് തുണ. ഇന്നു പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലെ, ആരാധകന്റെ ആരാധന സ്വീകരിച്ചിട്ട് അവനെ അനുഗ്രഹിക്കുന്ന ദൈവമാം. ആദ്യത്തെ ആരാധകരായ കായീനെയും ഹാബേലിനെയും പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. രണ്ടു പേരും ആരാധിക്കാൻ പോകുകയാ. പ്രൈസ് ദ ലോർഡ്. ഒരുത്തൻ തലയിൽ കൊട്ടക്കണക്കിന് ചുമടുമായി പെടലി കൂനിയാ പോകുന്നത്, മറ്റവനൊരു കൊച്ചൊരു വയസ്സുള്ള ഒരാട്ടും കുട്ടിയും കൊണ്ട് തുള്ളിച്ചാടി പോവുക. ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ കായി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോയി കാണാമടാ ഇപ്പം കാണാം ഇപ്പം. പ്രൈസ് ദ ലോർഡ്. ഞാനത് പറയുമ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഞാൻ മർത്തോമയിൽ ആണല്ലോ ജനിച്ച് വളർത്തപ്പെട്ടത്. മർത്തോമ സൺഡേ സ്കൂളിൽ എൻ്റെ പ്രാരംഭ വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്കിടയായി. എന്നെ ശിശുവിപ്പി പഠിപ്പിച്ച ഒരു സാറുണ്ട്, നെടുമ്പുറത്തുകാരൻ, എൻ്റെ അയൽവാസിയാണ്, ജോണിച്ചാൻ എന്ന് ഞാൻ വിളിക്കുന്നത്. ആ സാറ് പഠിപ്പിച്ചു, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കായിൻ്റെ ആവിലിൻ്റെ യാഗം പഠിപ്പിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് കായിൻ്റെ യാഗം ദെയ്യം പ്രസാദിക്കാൻ? അവൻ ഈ മങ്കും പതിരും എലി കടിച്ചതും ഒക്കെ കൊണ്ട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങൾ ഏറ്റു പറഞ്ഞു, ഞങ്ങളെല്ലാം സൺഡേ സ്കൂളിലുണ്ടായിരുന്ന 5-10 കുട്ടികളുണ്ട്, ഞങ്ങളെല്ലാം പഠിച്ചു, ഞങ്ങളുടെ സാറും ഞങ്ങളും അത് വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ട ദൈവവചനം ഇങ്ങനെ പഠിച്ചത് തെളിവായിട്ട് മനസ്സിലോട്ട് വന്നപ്പോഴാ മനസ്സിലായി, എടാ അന്ന് ഇവിടെ മങ്കും പതിരുമുള്ള, അന്ന് ഇവിടെ എലി കടിച്ചതാണ്, ഇവിടെ ഈ ഭൂമി നല്ല ശക്തമായ വിളവ് തരുന്ന കാലമല്ലേ, അവൻ അതുകൊണ്ടാണോ ദൈവം പ്രസാദിക്കാതിരുന്നത്? ആ സാറ് പറഞ്ഞ ഉപമയൊക്കെ ഞാൻ ഓർക്കുന്നു. ഞാൻ പറയട്ടെ, എനിക്കും തെളിവ് വന്നു, എൻ്റെ സാറിനും വെളിവ് വന്നു, സാറും രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പം മനസ്സിലായി. ഞാനത് കാണുമ്പോഴൊക്കെ KSRTC ഒരു ഡ്രൈവറാണ്, നെടുമ്പുറത്ത് വരാമെങ്കിൽ ഞാൻ കാണിക്കാം, തിരുവല്ല KSRTC ഡ്രൈവർ. ഞാൻ ആ ജോണിച്ചാനെ കാണുമ്പോഴൊക്കെ ഓർക്കും, എൻ്റെ ദൈവമേ ഈ അച്ഛാനെ ഒന്ന് പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർ അപ്പം എടാ, അതുകൊണ്ടല്ല ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം ആരാധിക്കാനുകൊണ്ടല്ലേ? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന് പറഞ്ഞ ആ രക്തത്തോടുകൂടി ആരാധന വേണം. അതിനൊരാത്തും കൂട്ടിയുമായിട്ട് പോകുന്നവൻ ആരാധിച്ച് സന്തോഷം പ്രാപിച്ചു. കായിൻ അങ്ങോട്ട് പോയപ്പോഴും മുഖം പാടിയ പോയെ, ഇങ്ങോട്ട് വന്നപ്പോൾ അതിനേക്കാ പാടി. സ്വർഗത്തിലെ ദൈവം ചോദിച്ചു, കായിനെ നിന്റെ മുഖം പാടുന്നത് എന്താ? പാപം നിന്റെ വാതുക്കെ കിടക്കുന്നു, അതിന്റെ ആശ നിന്നോടാ, നന്മ ചെയ്താൽ എന്റെ മുഖം പ്രസാദിക്കും. ദൈവ പ്രമാണം എടാ കർമ്മമാർഗത്തിന്റെ വിശ്വാസമാർഗത്തിന്റെ രണ്ട് ആരാധനക്കാരെ അവിടെ കാണുന്നത്. ഒരുത്തന്റെ മുഖം മാറി ആരാധന കഴിഞ്ഞു പോകുമ്പോ ദൈവം പ്രസാദിച്ച ആരാധനക്കാരനെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പം കാണാം, അവന്റെ മുഖത്തിന് മാറ്റമുണ്ട്, അവന്റെ മുഖത്തിന് പ്രസാദമുണ്ടെന്ന്. കാരണം ചിലപ്പോ വേദനയോടായിരിക്കും വന്നത്, കഷ്ടത്തോടായിരിക്കും. നാളെ എന്ത് ചെയ്യും, നാളത്തെ പേയ്മെന്റ് എങ്ങനെ ആയിരിക്കും എന്ന് ഭാരപ്പെട്ടായിരിക്കും വരുന്നത്. സാരമില്ലെന്ന്, ഇന്ന് പകൽക്കാലം നീ ആരാധിച്ച് എഴുന്നേറ്റ് പോകുമ്പോ സ്വർഗം നിന്റെ ആരാധനയെ പ്രസാദിച്ചെങ്കിൽ നീ പേടിക്കണ്ട, നാളെയോർത്തു നീ നിങ്ങറണ്ട, നിന്റെ നാളെ അറിയുന്നവൻ ഇവിടെ ഉണ്ട്. ഈ കർത്താവ് തുണയാണെന്നൊക്കെ പറഞ്ഞ് എന്തവാ ആ 5-ാം വാക്യം കൂടെ ചേർത്തങ്ങോട്ട് വായിച്ചു. പ്രൈസല്ലോ, നിങ്ങളുടെ നടപ്പ് ഈ ദൈവം തുണയാണെന്നും ദൈവം പ്രസാദിക്കും എന്നൊക്കെ പറയുന്ന ഭക്തന്റെ ജീവിതത്തിൽ വേണ്ട ചില കാര്യമുണ്ട്. നിങ്ങളുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം? ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ പറഞ്ഞല്ലോ സൺഡേ സ്കൂളിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് ഇവിടെ വരുമ്പോൾ പറയാമെന്നുകൊണ്ടാ ഞാൻ നിന്നത്. ഒരു അതിഥി പ്രസംഗിയായ ഞാൻ അതിയെ പ്രസംഗം പറയല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ നിങ്ങളോർക്കും ഇങ്ങേരെ ഏതാണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പോവാന്ന്. ഒരു കാശും പ്രതീക്ഷിച്ചു, ഒരു പെനിയും പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതല്ല. ഞാൻ പറഞ്ഞാലും ഇവിടെ ഒന്നും വരാൻ ഒരർഹതയില്ലാത്ത എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന്റെ മുമ്പിൽ എന്നെ ഏൽപ്പിച്ചത് പറഞ്ഞിട്ട് പോകാന്നല്ല, അത് ഒന്നുമില്ല. പ്രൈസ് അല്ലോ. കഴിഞ്ഞ 26 വർഷം എന്റെ സാക്ഷി എന്നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. കഴിഞ്ഞ 26 വർഷം ഈ കർത്താവിനെ സേവിപ്പാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ പുരാതനമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല സഭകളിൽ പലതിലുമാണ് ഞാൻ ശുശ്രൂഷിച്ചത്. അതെ, ഞാൻ ശുശ്രൂഷിച്ചതിൽ ഏറ്റവും വലിയ കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ പി കെ ചാക്കോ അപ്പച്ചൻ്റെ അപ്പച്ചൻ കറിയാച്ചൻ അപ്പച്ചൻ അതെ ശുശ്രൂഷിച്ച സഭയിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് സാവകാശം തോന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, ദൈവദാസന്മാരെ മാനിക്കുന്ന, ഞാൻ ലോകത്തിൽ ഇവിടെ പോയാലും അവരെ മറക്കത്തില്ല. പുതുപ്പള്ളിക്കാരായ എന്നെ പല വിദേശ രാജ്യങ്ങളിലും കൊണ്ടുപോകും. ഞാൻ ഇടയ്ക്ക് ഗൾഫിൽ 2 വർഷം 2 അല്ല എത്ര വേണേ ഇരിക്കാൻ 2000 ദൈവാത്മാ പറഞ്ഞു പൊക്കോ മതി എന്ന് പറഞ്ഞു ദോഹയെ ശുശ്രൂഷിക്കാൻ പോയി. അത് പുതുപ്പള്ളി ഒരു സഹോദരൻ കാരണമാണ് കൊണ്ടുപോയത്. ഈ അമേരിക്ക ഞാൻ വരാൻ കാരണം എൻ്റെ പ്രിയ പുനർസിച്ചാനാ കഴിഞ്ഞ 98 എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു തന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇന്ന് അവരോടൊത്ത ഇവിടെ അമേരിക്ക വന്ന പല സ്ഥലങ്ങളിലും വാർത്തത് പുതുപ്പള്ളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോടാണ്. ഞാൻ പറഞ്ഞ നല്ല നല്ല സഭകളിൽ നല്ല വരുമാനമുള്ള സഭകളൊക്കെ ശുശ്രൂഷിച്ചു. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു, നീ എൻ്റെ കാര്യം നോക്കണം, ഞാൻ നിന്റെ കാര്യം നോക്കാം. 1983 അതുവരെ പട്ടിണിയും പ്രയാസമൊക്കെ ഉള്ള സഭകളിലാണ് ശുശ്രൂഷിച്ചുകൊണ്ടത്. 83 വന്നപ്പം എലന്തൂര് കുമ്പനാട് സെൻറ്ററിൽ സാബുവിനറിയാം, കല്ലുവാലത്തെങ്കിൽ ആ സഭയിൽ ഇരിക്കുമ്പോൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് ദൈവദാസന്മാർ. ഞാൻ അവിടുത്തെ ആദ്യത്തെ അവിടുത്തുകാരനല്ലാത്ത ഒരാളെ ശുശ്രൂഷിക്കുന്നത്. ഒരു സാർ അവിടെ 12 വർഷം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്, അത് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവാത്മാവിനോട് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇവിടെയൊക്കെ ഇച്ചിരി ചില്ലറ കിട്ടുമല്ലോ, വല്ലതൊക്കെ ഇച്ചിരി നമുക്കൂടെ സ്വരൂപിക്കാനൊക്കെ വിചാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവാത്മാവ് ശക്തിയോട് പറഞ്ഞു, നീ നിനക്ക് വേണ്ടി ഒന്നും ചരതിച്ചു വെക്കരുത്, ഞാൻ നിന്നോട് പറയുന്ന നീ ചെയ്തോണം. 26 വർഷം ദൈവം അതിനെ ഉയർത്തിക്കൊണ്ട് പറയാം, ആ പ്രമാണത്തിൽ നിന്നു വരെ മാറിയിട്ടില്ല. ഞങ്ങളൊരു ബൈബിൾ സ്കൂൾ കഴിഞ്ഞ 5 വർഷം നടത്തുന്നുണ്ടാണ്, ഇപ്പം ഇല്ല, 1 വർഷമായിട്ട് നടത്താൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ബൈബിൾ സ്കൂൾ, ഞാൻ ഈ 98 ഇവിടെ വന്ന് സിറ്റിയിലേക്ക് പോയപ്പം ഒരു മീറ്റിങ്ങിൽ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലെ ഒരു പ്രായമുള്ള സീനിയർ സ്റ്റുഡൻറ്റ് ഒരു യോഗത്തിന് അവൻ അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ സാറ് ലോകത്തിലെല്ലാം യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, എനിക്കതിനെക്കുറിച്ച് ഒരു അറിയുമില്ല. എൻ്റെ കർത്താവിന് സമയം കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, നീ പണിയാത്ത വീട് ഞാൻ തരും, നീ കുഴിക്കാത്ത കിണറ്റിൽ നിന്ന് നീ കുടിക്കും, നീ നടാത്ത തോട്ടത്തിൽ നിന്ന് നീ തിന്നും. ഞാനിന്ന് തിരുവല്ലായിൽ കാട്ടൂക്കര ബേച്ചാനൊക്കെ അറിയാം, ആ ഭാഗം വേറെ കുറേ ഒരു നല്ല വീട്ടിലാണ് താമസിക്കുക. ആ വീട് ആ പ്രിയപ്പെട്ട അവരെ പണിതയിച്ച് അതിൻ്റെ പ്രാർത്ഥന നടത്തിയിച്ച് താക്കോലിങ്ങനെ തോമസ് കുട്ടി നീ താമസിച്ചോളാം പറഞ്ഞു. അപ്പം ഞാൻ പണിയാത്ത വീട്ടിൽ അവരൊന്നാതിരെ കിണറൊക്കെ അവിടെ എല്ലാവരും ഈ വാട്ടർ സപ്ലൈ PWD വെള്ളം ഈ വാട്ടർ സപ്ലൈയുടെ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഞാൻ ആ കിണറ്റിലെ വെള്ളം നല്ല സുന്ദരം വെള്ളം ഉപയോഗിക്കുന്നു. ആ അച്ഛൻ പറഞ്ഞു, ഇതിനകത്തുള്ളതെല്ലാം തോമസ് കുട്ടിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷം അവിടെ താമസിക്കുക, എഗ്രിമെൻ്റ് പുതുക്കം 11 മാസമാണല്ലോ നാട്ടിൽ എഗ്രിമെൻ്റ്. 11 മാസം കഴിഞ്ഞപ്പം ആ പ്രിയ അച്ഛായൻ ബോംബെയിലാണ് എന്നെ വിളിച്ചു പറഞ്ഞു, തോമസ് കുട്ടി ഒരു 3 വർഷത്തേക്കൂടെ ഒന്നിച്ച് എഗ്രിമെൻ്റ് എഴുതിക്കോ, നമ്മൾ എല്ലാ വർഷവും എന്തിനാണ് 50 രൂപ പേപ്പറിനും കൊടുത്ത് എഴുത്തുകൂലിയൊക്കെ കൊടുത്ത് വെത്തപ്പെടേണ്ട, 3 വർഷം ഒന്നിച്ചെടുത്തോളാം പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസല്ലോ. ഞാനോർത്ത് 1-2 വർഷം കഴിയുമ്പോൾ മാറിപ്പോകാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ആ പിതാവ് ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ മേളിലും താഴെ 2 നില വീടാണ്, ഞങ്ങൾ താഴെ അവർ മേളിലും താമസിക്കുക. ഒരു ദിവസം ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ മുട്ടി പിടിച്ചിട്ട് പറഞ്ഞു, തോമസ് കുട്ടി എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേറൊരു ക്രമീകരണം ഉണ്ടാകുന്നവരെ ഈ വീട്ടിൽ താമസിച്ചോളാം. പ്രൈസല്ലോ. പക്ഷെ ഇച്ചിരി വാടക കൂടെ കൂട്ടിത്തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റുകയല്ല, ദൈവം അത് പറഞ്ഞതാണെങ്കിൽ വാടക കൂട്ടുകയല്ല, വാടക കൂട്ടുകയല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം വാടകയുടെ ദശാംശം എനിക്കതല്ലേ, ഞാൻ കൊടുക്കുന്ന വാടകയുടെ ദശാംശം. ദൈവത്തിന് വിശ്വസ്തത, പ്രിയപ്പെട്ടവരെ, നീ എന്റെ കാര്യം നോക്കിയ ഞാൻ നിന്റെ കാര്യം നോക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നടപ്പ് എന്തായിരിക്കണം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ പെനി പോലും പ്രതീക്ഷിച്ചല്ല കർത്താവ് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന പറഞ്ഞോണം, മുഖമൊന്നും നോക്കണ്ട. പ്രൈസല്ലോ. നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. നിങ്ങളുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം. അത് ചില ആളുകൾ പറയും, ഉപദേശിമാർ വലിയ ദ്രവ്യാഗ്രഹമാണ്. അയ്യോ, വിശ്വാസികൾ അതിനേക്കാൾ വലുതാന്ന്. വിശ്വാസിക്കുള്ളതുകൊണ്ടല്ലേ ഉപദേശിക്കും വരുന്നത്. പ്രൈസല്ലോ. അപ്പൊ രണ്ടു കൂട്ടർക്കും ഉണ്ടാകാം. പ്രൈസല്ലോ. എനിക്ക് ഞങ്ങൾക്കും ഉണ്ടാകരുത്, നിങ്ങൾക്കും ഉണ്ടാകരുത്. പിന്നെ ഞാൻ എനിക്ക് അവിടെ നിന്നാൽ എൻ്റെ വിഷയത്തിൽ നിന്ന് അങ്ങ് പോകും, അതുകൊണ്ട് ഞാൻ വേഗം പോകട്ടെ. ഉള്ളതുകൊണ്ട് എന്തോ ചെയ്യണമെന്നാ? അവിടെ ഉള്ളതുപോലെ പറഞ്ഞേക്കണേ. ഉള്ളതുകൊണ്ട് എന്തോ ചെയ്യണം. കർത്താവ് തന്നതിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും 116 സങ്കീർത്തനം 1 വാക്യം ഫോളോ ചെയ്യുന്നവരാ, കുഴപ്പമില്ല, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ അപ്പൊ കേട്ടില്ലല്ലോ, സ്നേഹിക്കത്തില്ല. ഒരു പ്രാർത്ഥന കേട്ടില്ലേ, നമ്മൾ എന്തോ ചെയ്യും, ദൈവത്തോട് പിണങ്ങും. ഭക്തനായി യോബ് ദൈവദാസൻ പറഞ്ഞു, യോബിനെ പോലെ ആകണമെന്ന് പ്രാർത്ഥിച്ചു, കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷേ ഭക്തന്റെ ജീവിതത്തിൽ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഒന്ന് ഞാൻ അങ്ങ് വേഗം പറയട്ടെ. അവൻ ഇതൊന്നും കൊണ്ടും അതരങ്ങളാൽ എന്തോ ചെയ്തില്ല, പാപം ചെയ്തില്ലെന്ന്. അപ്പം പെന്തിക്കോസുകാരുടെ പാപം ഇടുന്നാന്ന് പെട്ടെന്ന് അങ്ങ് പറയാം. എവിടാ പട്ടികപ്പെട്ടത് പലതും ചെയ്യാൻ അവർക്ക് പേടിയാ. കാനമറ്റം പണ്ട് പറഞ്ഞ പോലെ വിശുദ്ധന്മാരൊന്നും ആയിട്ടല്ല, അവസരം ഇല്ലാത്തതുകൊണ്ട് ചെയ്യാത്തതാണ്, സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എന്തോ ചെയ്യുക, നമ്മളെല്ലാം വിശുദ്ധന്മാരായിട്ടൊക്കെ ജീവിക്കുക. ഇവയൊന്നിനാലും യോബ് എന്തോ ചെയ്തില്ല, അവസരങ്ങളാൽ പാപം ചെയ്തില്ല. മക്കള്, ആട്, മാട്, ദാസീദാസന്മാർ സകലവും പോയി. ഭാര്യ പറഞ്ഞു, ഇനിയും ഈ ദൈവത്തെ തള്ളി പറഞ്ഞേച്ച് അങ്ങ് മരിക്കും. പുള്ളിക്കാരത്തേക്ക് നമ്മളെക്കാൾ ഏതായാലും ഒരു നല്ല വെളിപ്പാടുണ്ട്. ദൈവത്തെ തള്ളി പറഞ്ഞേച്ച് എന്തോ ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാം, ജീവിക്കാം. നമ്മളാണെ പറയും, ദൈവത്തെ തള്ളി പറഞ്ഞാലും വേണ്ടി പിന്മാറിയാലും വേണ്ടില്ല, എൻ്റെ അച്ഛാ ഇങ്ങനെ അങ്ങ് പാമെന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരിമാരെ, ദൈവത്തെ വിട്ടേച്ച് ഒരു ജീവിതവും ശരിയാകുകയല്ല. അയ്യോ എൻ്റെ ഭാര്യ, എനിക്ക് നമ്മളൊക്കെ അവരെ കുറ്റം വിധിക്കുമെങ്കിലും ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അച്ഛനോട് പറഞ്ഞാൽ എന്തോ, അച്ഛൻ ദൈവത്തെ തള്ളി പറഞ്ഞേച്ച് ഇനിയും നമുക്ക് ജീവിതം വേണ്ട, എന്തോ വേണം, അവസാനിപ്പിച്ചേക്കാൻ പറഞ്ഞു. കാരണം ദൈവത്തെ തള്ളി പറഞ്ഞ് ജീവിച്ചാൽ അത് ശുഭമാകുകയില്ല. പക്ഷെ അയ്യോ പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കും. നാം ദൈവത്തിൽ നിന്ന് എന്തോ കൂടെ അനുഭവിക്കാനുള്ളവരാ, നന്മ മാത്രമല്ല തിന്മ കൂടെ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമുക്കിത് പറയാൻ കഴിയുമോ നിന്റെ ജീവിതത്തെ? അങ്ങനെയെങ്കിൽ 41 അധ്യായത്തിലേക്ക് പോകണം. യോബിൻ്റെ പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. യോബ് പറഞ്ഞു, ദൈവമേ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രം കേൾവി കേട്ടപ്പോൾ അവൻ ആരായിരുന്നു? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, യഹോവ ഭക്തൻ, ദൈവഭക്തൻ. 4 വീശ കേൾവി കേട്ട കാലത്ത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ അവൻ കേൾവി കേൾക്കുകയല്ല, അവൻ ദൈവത്തെ ഉള്ളതുപോലെ അറിയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾവിയുടെ മുമ്പിൽ ദൈവത്തെ വിശ്വസ്തയോട് സേവിക്കുന്ന ദൈവ വൈദലേ, നിന്നെ ദൈവം അനുഗ്രഹിക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. പിന്നെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ഇതിനേക്കാൾ വലിയൊരു ദൈവ വാക്തത്വം ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പ്രവചനാത്മാ വിദൂത സംസാരിക്കുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പിന്നെ വായിച്ചു മത്തായിയുടെ സുവിശേഷം 28:18-20 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ അടുക്ക വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഞാൻ അതെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് മുന്നോട്ട് പോകട്ടെ. 20 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാൻ കഴിയും നിങ്ങളോടുകൂടെ ഞാൻ എല്ലാ നാളും ഇരിക്കുമെന്ന്? സ്നേഹിച്ച മാതാപിതാക്കൾ എന്ത് ചെയ്യേ? സ്നേഹിച്ച പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യേ? ക്രൈസ് തല്ലോ. ബാല്യത്തിലെ ചങ്ങാതികളായി കൈപിടിച്ച് ഞാൻ ഇന്നും നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ കൂട്ടുകാർ എന്ത് ചെയ്യേ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. സ്നേഹിക്കുന്നവർക്ക് ഇവിടെ വല്ലവരും ഹാർട്ടിന് പ്രയാസമുള്ളവരുണ്ടേ അറിയാം, അവരെ ICU-യിലോ CCU-യിലോ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്താൽ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അതിൻ്റെ വെളി വന്ന് നിൽക്കാനേ പറ്റൂ, അകത്തോട്ട് വിടുകയല്ല. ഡോക്ടറും നേഴ്സും ഒക്കെ പറയും, നിങ്ങൾ ഇവിടെ വെളിയിൽ നിന്നു, ഞങ്ങൾക്ക് അയാളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1996 July 2 തീയതി തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു ചെറിയ നെഞ്ചുവേദനയൊക്കെ ആയിട്ട് വന്നപ്പം ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർ ജോർജ് കോശി പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് 48 നിരീക്ഷിക്കണം. 3 2:00-3 ഇങ്ങനെ പോവുകയാണ്. അതെ, എമർജൻസിന്ന് സ്ട്രെച്ചറിൽ ഇങ്ങനെ പോകുമ്പം എൻ്റെ 6 മുമ്പ് എൻ്റെ മകൻ, അതെ കൊച്ചു കുഞ്ഞായി, അവൻ എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. ഞാൻ അവനെ തടു അലോടി ഇങ്ങനെ പോകുമ്പം പിശാജ് പറഞ്ഞ്, തീർന്നടാ നിന്റെ പ്രസംഗം, ഇനി നീ പ്രസംഗിക്കത്തില്ല, ഇവിടെ കൊണ്ട് നീ തീരുക, ഇതിനകത്ത് വെച്ച് നിന്നെ ഞാൻ ശരിയാക്കാൻ പോവാന്ന് പറഞ്ഞു പിശാജ് പറയുക. അകത്ത് ദൈവാത്മാവ് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി ഭയങ്കരമായ നെഞ്ചുവേദന IV സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ട്രിപ്പ് ഊരിപ്പോയിട്ട് എൻ്റെ ശരീരത്തിൽ നീഡിൽ അവിടെ ഉണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ സിംഹഭാഗം രക്തം ഊറ്റിപ്പോയിട്ട് മരണത്തോളം ഞാൻ എത്തി. എന്നാൽ ഇന്നും സ്വർഗത്തിലെ ദൈവം ശുശ്രൂഷ തീരാത്തു കൊണ്ട് നിർത്തി. അന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിന്നെ സൗഖ്യമാക്കി, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഇനി നിനക്ക് ദീർഘദൂര യാത്രയുണ്ടെന്ന് പറഞ്ഞു. പ്രൈസല്ലോ. രാവിലെ ഡോക്ടർ ജോർജ് കോശി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്നെ കർത്താവ് സൗഖ്യമാക്കി, എനിക്ക് ICU നിന്ന് ഡിസ്ചാർജ് തരണം, വാർഡിലൊക്കെ മാറ്റിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു പാസ്റ്ററായതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾക്കപ്പടി പ്രശ്നമാണ്, നിങ്ങൾക്കപ്പടി പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രശ്നം പരിഹരിച്ച് കാൽവറിയിൽ എൻ്റെ ദൈവം സൗഖ്യത്തിൽ. ഡോക്ടറോട് നിർബന്ധം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെ ഒപ്പിട്ട് തരണം, മെഡിക്കൽ സയൻസ് പ്രകാരം നിങ്ങളെ ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കുറ്റക്കാരനാകും, അതുകൊണ്ട് പറ്റുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു കുറ്റവുമില്ല, ഇത് എൻ്റെ ഓൺ റിസ്ക്, ഞാൻ ഇറങ്ങുന്നു, ഡോക്ടർ അനുവദിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ നിർബന്ധം കൊണ്ട് അന്ന് വൈകിട്ട് ഡോക്ടറിനെ ഇറക്കി. ഇന്നും പ്രസംഗിക്കുന്നു, ഇന്നും പ്രസംഗിക്കുന്നു. ഡോക്ടർ ജോർജ് കോശി പറഞ്ഞു, ഓർക്ക പറയല്ലേ പാടല്ലേ, യാത്രയൊക്കെ ചെയ്ത് സൂക്ഷിച്ച് വേണമെന്ന് പറഞ്ഞു. പ്രൈസ് അല്ലോ. അതിനുശേഷം രണ്ട് പ്രാവശ്യം ഈ ഇതുപോലെ കൂട്ടി അമേരിക്കയിൽ ഇതിനു മുമ്പ് 98 വരാനിടയായി. 2002 വരാൻ ദൈവം കൃപ ചെയ്തു. ഗൾഫ് നാടുകളിൽ പോയി. ഇതിനിടയിൽ ആ 2 ദാഹി ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് സാവകാശം തന്നത്. ഞാൻ പറഞ്ഞതിന് താല്പര്യം, അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാറ്റിലും നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ്. ഇവിടെ എന്താ വായിച്ചത്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്ത്. ആരാ അരുളി ചെയ്തത്? നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ്. എടുത്താട്ട് ആവർത്തന പുസ്തകം 31:6. നമ്മുടെ കർത്താവ് തെളിവില്ലാതൊന്നും പറയുകയല്ല. പഴയ നിയമത്തിലെ ഉത്തരണി ഇവിടെ എടുത്ത് ഉത്തരിച്ചുകൊണ്ട് ലേഖന കർത്താവ് പറയുകയാണ്. ആവർത്തനം 31:6 വേഗം വായിക്കാം. ബലവും ധൈര്യമുള്ളവരായിരിപ്പി, അവരെ പേടിക്കരുത്. ദൈവപുരുഷനായ മോശ തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ യോശുവയെ എഴുന്നേൽപ്പിച്ചിട്ട് ജനത്തോട് പറയുകയാണ്, ബലവും ധൈര്യമുള്ളവരായിരിപ്പി, അവരെ പേടിക്കരുത്. പിന്നെ ഭ്രമിക്കയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയുമില്ല. പ്രൈസല്ലോ. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അതുകൊണ്ടാ ഭക്തം പാടിയത്, കൂരിലിൽ താഴ്വരയിൽ കൂടെ ഞാൻ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു അനർത്ഥവും ഭയപ്പെടുകയും ദാവീദ് പറഞ്ഞെങ്കിൽ, ഭക്തനായ ദൈവദാസൻ പാടി, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നുന്ന സൂര്യശോഭ കാണും. കാർമേഘ പഠനങ്ങൾ ജീവിതത്തെ മൂടുന്നത് തോന്നുമ്പോൾ അവിടെയും മിന്നുന്ന സൂര്യശോഭ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം തന്നെ അരുളി ചെയ്തതാണ്. ആ ദൈവം ദൈവപുരുഷനായ അതേ മോശ കഴിഞ്ഞിട്ട് അടുത്ത നടത്തിപ്പുകാരനായ യോശുവയോട് പറയുമ്പോൾ, 1 യോശുവയുടെ പുസ്തകം 1:5 വേഗത്തിൽ നിന്ന് വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 1:5. ദൈവത്തിന്റെ പ്രമാണത്തിനു വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരോട്, ഭക്തമാരോട് സ്വർഗത്തിലെ ദൈവം പറയാ, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്ന പോലെ, നമ്മുടെ പിതാക്കന്മാരോടുകൂടി ഇരുന്നത് പോലെ നമ്മോടുകൂടെ ഇരിക്കും. വീണ്ടും ആവർത്തിച്ച് പറയാ, ഞാൻ നിന്നെ എന്തോ ചെയ്യത്തില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. ഇന്ന് പകൽക്കാലം മാനസിക പിരിമുറുക്കത്തോടെ എന്ത് ചെയ്യും, എങ്ങനെ ആയിരിക്കും, എൻ്റെ കാര്യം, എൻ്റെ ജോലി വിഷയം, എൻ്റെ ഭാവി വിഷയം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ ആയിരിക്കും എന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിന്നോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനത്തിന് മുമ്പിൽ എത്ര പേർക്ക് ധൈര്യം ഏറ്റെടുക്കാൻ കഴിയും? ഹല്ലേലൂയ. ലോകത്തിലൊരു മനുഷ്യൻ പറഞ്ഞ മാറിപ്പോകും, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞ പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. ഒരിക്കൽ പറഞ്ഞേച്ച് അവ മാറ്റി പറയുകയില്ല. എനിക്ക് ചെറിയ ശുശ്രൂഷ തന്നിട്ടുണ്ട്, ഈ ആത്മാവ് വലിയ വെളിപ്പാട് ഞാൻ പറയാറുണ്ട്. പല ആളുകളോട് സംസാരിക്കും, പറയും, എന്റെ ദൈവദാസ ഇത് എത്ര പേര് ഞങ്ങളോട് പറഞ്ഞ, പിന്നെ ആവർത്തിച്ച് കേൾക്കാം. ഞാൻ പറഞ്ഞത് നിന്റെ ഉറപ്പിനാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിന് കൂടെ കൂടെ മാറ്റി പറയാൻ പറ്റൂ. പ്രൈസല്ലോ. നിന്നോട് ഒരിക്കൽ അവൻ അരളി ചെയ്താൽ അങ്ങനെ തന്നെയാണ്. അവൻ മാറ്റി മനുഷ്യരാണെങ്കിൽ പറയും, കുറെ കഴിയുമ്പോൾ, എൻ്റെ പാസ്റ്ററെ ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പം എന്തോ പറ്റുകയില്ല. അതുപോലെ പറ്റുകയില്ല, കാരണം എക്കണോമി എല്ലാം ഡൗണാ. എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കും. എൻ്റെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ വല്ല കുറവുണ്ടോ? അവിടെ ഒരിക്കലെങ്കിലും തകരാറ് വരും. എനിക്ക് ആ ഭാഗത്തേക്കൊക്കെ നിന്ന് സംസാരിച്ചേക്കൊള്ളാം എന്നോട് ഞാൻ നിൽക്കുന്നില്ല. സമയം പോവുക, ഞാൻ സമയത്തെ ഭയപ്പെടും. നിങ്ങളിവിടെ സമയത്തിന് വലിയ വില കൊടുക്കുന്നവരാണെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്ര. പ്രിയപ്പെട്ടവരെ, നീ അവൻ്റെ വാക്ക് വിശ്വസിച്ച ഭക്തം പറഞ്ഞ ആഴിയെന്ന് നോക്കിയില്ല, ആഴെന്ന് നാരാഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനേ നിന്റെ വിളി കേട്ടു, അക്കരയ്ക്ക് പോകാൻ പറഞ്ഞവൻ നിന്നെ വിക്കേച്ച് മാറിയിരിക്കത്തില്ല. അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞവൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നിൽക്കില്ല. ഇന്ന് പകൽക്കാല പരിശോധനകളിലൂടെ പോകുന്ന ദൈവവൈദലേ, നിന്റെ പരിശോധന യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ എന്നെ പരീക്ഷിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നിന്റെ കീടം മാറ്റാനാ പരിശോധന. ഞാൻ ഈ എലന്തൂര് ശുശ്രൂഷിക്കുമ്പോഴേ കോഴഞ്ചേരി തെക്കേമല്ലയിൽ ഇറങ്ങി വണ്ടി കയറാൻ പലപ്പോഴും ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് സ്കൂട്ടറൊന്നുമില്ല, ഇങ്ങനെ സൈക്കിളൊക്കെയാണ്. അപ്പം ദൂരെ എവിടെയും ഞാൻ ബസ്സിനാണ് പോകുന്നത്. അവിടെ നിൽക്കുമ്പം ആ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു തട്ടാനുണ്ട്. അയാളിങ്ങനെ പൊന്നുരുക്കി ചെറിയതായിട്ട് ആഭരണമൊക്കെ പണിയുന്ന ഒരു ചെറിയ കടയാണ്. ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ അയാളുടെ കൂടെ അയാളുടെ പ്രായത്തിലുള്ള രണ്ട് മൂന്ന് പേര് കൂടെ ചുറ്റും വന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ ആശാനെ വിളിച്ച് പോലെ വർത്തമാനമൊക്കെ പറയും. ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറെ കഴിയുമ്പോൾ പറയുമ്പോൾ വരുന്നോ നമുക്കൊരു നാരങ്ങാവെള്ളം കുടിക്കുക, ഒരു ചായ കുടിച്ച് വെച്ച് വരാമെന്നൊക്കെ പറയും. ഈ ആശാൻ പറയുന്ന, ഈ തട്ടാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പൊക്കൂ, എനിക്കിവിടെ കാര്യമുണ്ടെന്ന് പറയും. എനിക്കിവിടെ ഇച്ചിരി പരിപാടിയുണ്ടെന്ന് പറയും. അയാൾ ഇങ്ങനെ ഒരു കണ്ണാടിയിലൊക്കെ വെച്ച് നോക്കി ഒരു കൊള്ളിലൊക്കെ വെച്ച് ഇങ്ങനെ ഊതി 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 ഇരിക്കുക. നമുക്ക് കണ്ടാൽ തോന്നി ഈ പുള്ളി എന്തോ പണിത് ചെയ്തുകൊണ്ടിരിക്കുക. എടാ, അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം വേണ്ടി ഇച്ചിരി പൊന്നതിനകത്തിട്ടുണ്ട്, ഇച്ചിരി സ്വർണ്ണം അതിനകത്തിട്ടിട്ടുണ്ട്. അതിങ്ങനെ ഊതി ഊതി അതിൻ്റെ ആ അളവിൽ തീ ശക്തീകരിച്ച് ചൂട് വർദ്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം ആ പൊന്നിൽ കാണുന്നത് വരെയും നോട്ടം വിടാതെ ചുറ്റുവട്ടങ്ങളിൽ എന്തോ നടന്നാലും കൂട്ടുകാരും നാട്ടുകാരും എന്തിനു വിളിച്ചാലും ഈ മനുഷ്യൻ പോകുകയില്ല. കാരണം എന്നാ? താൻ ഇതിനകത്തിട്ടതിൻ്റെ കീടം മാറി അദ്ദേഹത്തിൻ്റെ മുഖം അതി കാണണം, അതൊരു നല്ല ആഭരണമായി പുറത്തു വരണം. നിൻ്റെയും എൻ്റെയും ജീവിതത്തെ കഷ്ടതയിൽ കൂടെ കടത്തി വിടുമ്പോൾ അല്ലെങ്കിൽ പൊന്നു പോലെ പുറത്തു വരാനാ, കീടം മാറ്റാനാ കഷ്ടത തരുന്നത്, പരിശോധന തരുന്നത് കീടം മാറ്റാനാ. എന്ന ഒരു കാര്യം ഓർത്തോണം, നിൻ്റെ ഉടമസ്ഥൻ കണ്ണു മാറ്റാതെ നിൻ്റെ കൂടെ ഉണ്ട്. തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടത്, യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഏകാഗ്രയുക്തന്മാരല്ലാത്ത ആരും ആ വാക്യം പറയല്ലേ? ഞാൻ ചിലപ്പോൾ ഓർക്കുകയും, നമ്മൾ ഈ പാടുന്നതിനും പറയുന്നതിനും എല്ലാം കണക്ക് പറയണം. പൗലോസ് അങ്ങനെ പറഞ്ഞു, എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന ദിവസം ഞാൻ അങ്ങോട്ട് പ്രസംഗിക്കുമ്പോണ്ടല്ലോ ഒരു വിരലേ നിങ്ങളുടെ നേരെ അത് കൂട്ടത്തുള്ളൂ, മൂന്ന് വിരൽ ഉപദേശിയേ നിന്നോടാണ് ഇത് പറയുന്നതെന്നാ പറയുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഒരു വിരലല്ലേ അങ്ങോട്ട് വരത്തുള്ളൂ. അതേ പേര് വിളിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, മൂന്ന് വിരൽ എൻ്റെ നേരെയാ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നമ്മൾ കേൾക്കുന്നതിനും നമ്മൾ പറയുന്നതിനും നമ്മൾ പാടുന്നു, ചിന്തിക്കാതെ പാടിയ ഒരർത്ഥവുമില്ല, ചിന്തിച്ചുകൊണ്ട് പാടിയ എന്തൊരർത്ഥമാ. പ്രൈസ് ദ ലോർഡ്. എന്താഴത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. അവൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞവൻ എല്ലാം നാളും നിന്നോടുകൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി വായിച്ച കുറിവാക്യത്തിലേക്ക്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. 118 സങ്കീർത്തനം 6 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യനോ? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഒരു ഭക്തന്റെ ധൈര്യമാണ്. നമുക്ക് പറയാൻ കഴിയുമോ യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന്? പ്രൈസ് ദ ലോർഡ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ട നാളുകളിൽ ദൈവദാസൻ ഗാനമച്ചന് നെടുമ്പുറത്ത് വന്നൊരു യോഗത്തിന് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് എല്ലാം വിളിച്ച് പറയാം, ഹോവ എൻ്റെ ഇടയനാകുന്നു. കൊച്ചിലേ തൊട്ട് നമ്മൾ പിള്ളേരെയും പഠിപ്പിക്കുമല്ലോ, ഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. 24 മണിക്കൂറും പറഞ്ഞാലും സ്വർഗത്തിൽ നിന്ന് തിരിച്ചൊരു ശബ്ദം ഇങ്ങോട്ടില്ലെങ്കിൽ, കുഞ്ഞ് നീ എൻ്റെ കൈക്കലെ ആടാന്ന് കേൾക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നതിനകത്ത് എന്തോ ഇല്ല, ഒരർത്ഥവുമില്ല. ഹോവ ഇടയനാ ഇടയനാ എന്ന് പറഞ്ഞ് ഞാനിപ്പം വേവിച്ചാനേ മക്കളൊക്കെ ഇവിടെയിരിപ്പുണ്ട്. പപ്പായെന്നോട് അടിയെന്നോ അച്ചാച്ചാതോ എന്ത് വിളിച്ചാലും ഞാൻ അതിനേക്കാൾ ഇച്ചൂടെ സീറ്റായിട്ട് വിളിച്ചാലും വേവിച്ചതിൻ്റെ അവകാശമൊന്നും എനിക്ക് തരികയില്ല. എന്നാ കാര്യം, എന്നാ കാര്യം? ഞാൻ തന്നിൽ നിന്ന് ജനിച്ചതല്ല, ജനിച്ചവർക്ക. അവരോട് ചോദിച്ച അവർ പേര് പറയുമ്പോൾ പറയും ഇന്നടെ തിന്നാരുടെ മകൻ എന്ന് പറയാൻ അവർക്ക് ധൈര്യമാണ്. ഞാൻ ലിച്ചയെ കണ്ടപ്പോഴേ ചോദിച്ചു ബേബിച്ചാൻ്റെ മോനാണോന്ന്. ഇന്നലെ ഇന്നലെ രാത്രി, ക്ഷമിക്കണേ, ഒന്നൊരു പേര് മനസ്സിലായി. എന്താ കാര്യം? അപ്പൊ ചോദിച്ച എങ്ങനെ? ഞാൻ പറയടേ പൂർവികരെ കണ്ടിട്ടുണ്ട് ഞാൻ. പ്രൈസ് അല്ലോ. അപ്പനെ വലിയപ്പനെയും ഒക്കെ കണ്ട് എനിക്കറിയത്തില്ല ലിൻസി എവിടുത്തെയാണെന്ന്. പ്രൈസ് അല്ലോ. ഞാൻ ഒരു ഉദാഹരണം പറയാം മനസ്സിലായി. എന്താ? തന്നിൽ നിന്ന് ജനിച്ച ഞാൻ പറഞ്ഞത് ഹോവ എൻ്റെ ഇടയനാന്ന് പറയുമ്പോൾ സ്വർഗത്തിലെതയും തിരിച്ചു പറയണം, മകനെ നീ എൻ്റെ കയ്യിലെ ആടാ. റോമാലേഖനത്തിൽ അങ്ങനെയല്ലേ വായിക്കുന്നത്? മക്കളെന്ന് ആത്മാവ് താൻ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് എന്തോ ചെയ്യുക, സാക്ഷ്യം പറയുക. 24 മണിക്കൂർ നടക്കുന്ന ഒരു കാര്യമാ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് എന്തോ ചെയ്തോണ്ടിരിക്കുക. ഇടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ വേണ്ടാത്ത എങ്ങോട്ടേലും നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവ ഹൃദയത്തിലും മണിനാഥം പോലെ ശബ്ദം കേൾക്കില്ല. ആരെങ്കിലും പ്രവാചകം വന്ന് നിന്റെ തലയെ കൈവച്ച് പറയണോ, കുഞ്ഞെ നിനക്ക് ആ കുറവുണ്ട്, കുഞ്ഞെ നിനക്ക് ഈ കുറവുണ്ടെന്ന് പറയണോ? മണിനാഥം പോലെ നിന്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കലേ. ദൈവാത്മാവിന്റെ സ്പർശനമുള്ളവനാ, മനസാക്ഷിക്കുത്ത് പോയവന് തഴമ്പിച്ചവർക്ക് അതൊന്നും ഉണ്ടാകുകയില്ല. ഇല്ലാത്തവന് പാപം ചെയ്താൽ അല്ലെങ്കിൽ പാപത്തിലേക്ക് തിരിഞ്ഞ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേൾപ്പിക്കും, മകനെ മകളെ വഴി ഇതാകുന്നു, ഇതിലേ ഇതിലേ പൊയ്ക്കൊള്ളുകല്ലോ. ഹല്ലേലൂയ്യഹോ, എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം, ഉറക്കെ പറയാം. പത്രോസിന്റെ 1 ലേഖനം ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ നിർത്തുക. 3:13, പത്രോസിന്റെ 1 ലേഖനം 3:13, 13-ാം വാക്യം 13:14 ഒന്ന് വേഗം വായിച്ചേ. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ സുഷ്കാന്തി ഉള്ളവരാകുന്നെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആര്? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിൽ, ഈ ലോകത്തിന്റെ ശത്രുവിന്റെ ദുഷ്ടന്റെ വഞ്ചകനായ സാത്താന്റെ ഭീഷണത്തിൽ ദൈവപൈതലി നിങ്ങൾ എന്തോ ചെയ്യരുന്ന ഒന്ന് ഭയപ്പെടുകയും ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തുണ്ടാകുന്ന ഒരു കാര്യമാണ് കലക്കം. അങ്ങ് ആകപ്പാടെ കലങ്ങും. ശ്രീ അപ്രഭാതി 41:10 വായിക്കണ്ട, ഞാൻ പറഞ്ഞാലും ഒരു വാക്യം വായിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെ വായിപ്പിക്കാൻ പറ്റും. ഞാൻ അങ്ങ് പറയുക, ക്രൈസ്തല്ലോ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവവൈതലേ, ഈ സ്വർഗത്തിലെ ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ, നീ നന്മ ചെയ്യുന്ന ശുഷ്കാന്തിയുള്ള ദൈവകൃപ നിൽക്കുന്നവെങ്കിൽ നിനക്ക് ദോഷം ചെയ്യുന്നവൻ ആര്? എത്ര ശക്തിയോട് പിശാച് പോരാടിയാലും നീ പേടിക്കണ്ട. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യനോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. ഇന്ന് പകൽക്കാലം ഈ ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിനെ കടന്നു പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.